ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിലേക്ക് മിനിറ്റുകൾ മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ദർഭംഗയിൽ 12,100 കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമിടും. സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് സെഞ്ചൂറിയനിൽ. വാർത്തകൾ വിശദമായി. വയനാട്ടിലും ചേലക്കരയിലും വിധിയെഴുത്ത് ഇന്ന്. അല്പസമയത്തിനകം വോട്ടെടുപ്പ് ആരംഭിക്കും. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനും മണ്ഡലം പിടിച്ചെടുക്കാനും 3 മുന്നണികളും 1 മാസത്തിലേറെയായി പ്രചാരണത്തിന്റെ പടയൊരുക്കത്തിലായിരുന്നു. പലയിടത്തും ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ വോട്ടർമാരുടെ നിര രൂപപ്പെട്ടു കഴിഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽഗാന്ധി രാജിവച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായതിനെ തുടർന്നാണ് ചേലക്കരയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് പാലക്കാട്ടെ വോട്ടെടുപ്പ് ഈ മാസം 20-ലേക്ക് മാറ്റുകയായിരുന്നു. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ട വോട്ടെടുപ്പും ഇന്നാണ്. 43 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ്. കേരളത്തിലെ ചേലക്കര കൂടാതെ 11 സംസ്ഥാനങ്ങളിലെ 33 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് ഇന്നാണ്.
വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
വോട്ടെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി. 14,70,742 വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുക. 1,354 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ 10-12 വാർഡിലെ വോട്ടർമാർക്കായി ചൂരൽമലയിൽ 2 ബൂത്തുകളും 11-ാം വാർഡിൽ ഉൾപ്പെട്ടവർക്കായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 ബൂത്തുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ദുരന്ത മേഖലയിൽ നിന്നും വിവിധ വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ എത്താൻ സൗജന്യ വാഹന സൌകര്യവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 2 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ. 11 ബൂത്തുകൾ പ്രത്യേക സുരക്ഷാ പട്ടികയിൽ ഉൾപ്പെട്ടതുമാണ്. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി സംസ്ഥാന പോലീസ് സേനയ്ക്ക് പുറമെ കേന്ദ്രസേനയും ജില്ലയിൽ എത്തിയിട്ടുണ്ട്.
ചേലക്കര മണ്ഡലവും വിധിയെഴുത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. വോട്ടെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
അവസാനവട്ടം ഒരിക്കൽ കൂടി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഇന്നലെ മുന്നണികൾ. പ്രചാരണത്തിന്റെ ശബ്ദകോലാഹലങ്ങളില്ലാതെ നിശബ്ദമായി അവസാനാടിയൊഴുക്കും അനുകൂലമാക്കുകയായിരുന്നു ലക്ഷ്യം. ചേലക്കരയുടെ മണ്ഡല ചരിത്രത്തിൽ ഇത്രയേറെ പ്രചാരണം നടത്തിയ മറ്റൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ചേലക്കരയുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ തന്നെയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളം കണ്ടത്. വിജയം ഉറപ്പെന്ന മുന്നണികൾ പറയുമ്പോഴും വൻ ഭൂരിപക്ഷം അവകാശപ്പെടുന്നില്ല എന്നത് മത്സരത്തിന്റെ വീറും വാശിയും വ്യക്തമാക്കുന്നുണ്ട്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഇന്നത്തെ പോളിംഗിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികൾ രാവിലെ 7 മണിയോടെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചേലക്കരയിൽ ഇത്തവണ 213,103 വോട്ടർമാരാണുള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ചേലക്കരയിൽ ഒരുക്കിയിട്ടുണ്ട്.
പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഇന്ന് മാത്തൂർ, പിരായിരി, കണ്ണാടി പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് ഈസ്റ്റ്, മാത്തൂർ പഞ്ചായത്തുകളിലാണ് വോട്ട് തേടുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രചരണാർത്ഥം ഇന്നലെ UDF ബുള്ളറ്റ് റൈഡ് സംഘടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ദർഭംഗയിൽ 12,100 കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. പൂർത്തീകരിച്ച ഏതാനും പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹം പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. 1,260 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദർഭംഗയിലെ എയിംസ് ആശുപത്രി സമുച്ചയമാണ് തറക്കല്ലിടുന്ന പ്രധാന പദ്ധതികളിൽ ഒന്ന്. 5,070 കോടിയിൽപ്പരം രൂപയുടെ ദേശീയപാതാ വികസന പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. റെയിൽവേയുടെ 1,740 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. റെയിൽവേ സ്റ്റേഷനുകളിലെ 18 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങളും നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി സൌദി വിദേശകാര്യമന്ത്രി ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. 2024 ലോകത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമാണെന്ന് യുഎൻ ലോക കാലാവസ്ഥാ സംഘടന WMO റിപ്പോർട്ട് ചെയ്തു. ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ആഗോള ശരാശരി താപനില 19 നൂറ്റാണ്ടിന്റെ അവസാനത്തേക്കാൾ 1.54 സെൽഷ്യസ് കൂടുതലായിരുന്നു. ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിൽ അധികരിക്കാതെ പരിമിതപ്പെടുത്തുകയെന്ന പൊതു ലക്ഷ്യത്തിനായി അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ചേരുകയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരം ശിക്ഷക് സദനിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ കലോത്സവത്തിൽ തദ്ദേശീയ കലാരൂപങ്ങളായ മംഗലംകളി, മലപ്പുലയാട്ടം, ഇരുളനൃത്തം, പളിയ നൃത്തം, പണിയ നൃത്തം എന്നിവ പുതിയ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2016 ശേഷം ആദ്യമായാണ് തിരുവനന്തപുരം ഒരിക്കൽ കൂടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കലോത്സവ സംഘടനാ സമിതിയുടെ മുഖ്യ രക്ഷാധികാരികൾ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമപ്പാര് സ്ഥാപിച്ച പ്രദേശങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ രാവിലെ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് 1-ാം തേരുത്സവം. രഥപ്രയാണങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്നാണ് രഥാരോഹണം. പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്തിന്റെ റിപ്പോർട്ട്.
രാവിലെ 11-ും 12-ും ഇടയിലാണ് രഥാരോഹണം നടക്കുക. വൈകിട്ട് 4-ന് രഥപ്രയാണത്തിനും തുടക്കമാകും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെയും പരിവാര ദേവതകളുടെയും തേരുകളാണ് 1-ാം തേര് ദിവസമായ ഇന്ന് അഗ്രഹാരവീഥികളിൽ എത്തുക. അതിരാവിലെ തന്നെ അഗ്രഹാര ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചു. നാളെ 2-ാം തേരും വെള്ളിയാഴ്ച വൈകിട്ട് രഥോത്സവത്തിന്റെ പൂർണ്ണ നിറവിൽ ദേവരഥ സംഗമവും നടക്കും. ഇന്നു മുതൽ കൽപ്പാത്തി അഗ്രഹാരവീഥികൾ ആളുകളെ കൊണ്ട് നിറയും. തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് സെഞ്ചൂറിയൻ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം തുടങ്ങും. ആദ്യ മത്സരം ജയിച്ച ഇന്ത്യയും 2-ാം മത്സരം വിജയിച്ച് ദക്ഷിണാഫ്രിക്കയും 4 മത്സര പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ഏഷ്യൻ ട്രോഫി വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ 3-2 തോൽപ്പിച്ചു. ബീഹാറിലെ രാജ്ഗിറിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ദീപിക കുമാരി 2-ഉം സംഗീത കുമാരി 1 ഗോളും അടിച്ചു. മറ്റൊരു മത്സരത്തിൽ ചൈന മലേഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ തായ്ലന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ലാംഗ്വേജ് ലാബുകൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. KSFE സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് ഉപയോഗിച്ച് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ 8 സ്കൂളുകളിലാണ് ലാംഗ്വേജ് ലാബുകൾ നിർമ്മിച്ചത്. ഓരോ ലാബും 800,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ന് ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് രേവതി പട്ടത്താനം. ഇതിന്റെ ഭാഗമായി രാവിലെ 7-ന് ക്ഷേത്രത്തിൽ ശാസ്ത്ര സദസ്സ് ചേരും. തുടർന്ന് കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിക്കുന്ന വേദപണ്ഡിതന് സാമൂതിരി രാജാവ് പണക്കിഴി നൽകി ആദരിക്കും. പ്രത്യേകം സജ്ജമാക്കിയ പട്ടത്താന സദസ്സ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ മനോരമ തമ്പുരാട്ടി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരന് സമ്മാനിക്കും. ഋഗ്വേദ സംഹിതയും വാക്യാർത്ഥ സദസ്സും പട്ടത്താനത്തിന്റെ ഭാഗമായി നടത്തും. വൈകിട്ട് സമാപന സമ്മേളനത്തിൽ MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ഇന്നലെ മുംബൈയിൽ അന്തരിച്ച മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MD പത്മയുടെ മൃതദേഹം ഉച്ചയ്ക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. തുടർന്ന് വെസ്റ്റ്ഹിലിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ ഗാന്ധി റോഡിന് സമീപത്തെ വീട്ടിലും പൊതുദർശനം ഉണ്ടായിരിക്കും. 11 മണിയോടെ വെസ്റ്റ്ഹിൽ ശ്മശാനത്തിൽ സംസ്കാരം നടത്തും. 1987-ലും 1991-ലും കൊയിലാണ്ടിൽ നിന്ന് നിയമസഭയിലേക്ക് പത്മയെ തെരഞ്ഞെടുത്തു. കെ കരുണാകരന്റെയും AK ആന്റണിയുടെയും മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലിൽ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു. MD പത്മയോട് ആദരസൂചകമായി കോഴിക്കോട് ജില്ലയിലെ എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവച്ചതായി DCC പ്രസിഡന്റ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിലേക്ക് മിനിറ്റുകൾ മാത്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ ദർഭംഗയിൽ 12,100 കോടിയിൽ രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമിടും. സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്തിന്റെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് മാറ്റുകൂട്ടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാലക്കാട് കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് സെഞ്ചൂറിയനിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.